പതിവ് പോലെ ദൈവസന്നിധിയിലെ കൂടിയിരിക്കുന്നു. നാം എന്തിൻ്റെ ചുറ്റാകെയാണ് കൂടിയിരിക്കുന്നത്? എന്താ നമ്മളെ ഇന്ന് ഈ മീറ്റിംഗിലെ കൊണ്ടുവന്ന കാര്യം? എന്താണ് ഇതുപോലെയുള്ള പല ഗ്യാദറിംഗ്, പല കൂട്ടങ്ങൾ പല ഇടങ്ങളിൽ നടക്കാറുണ്ട്. ഞായറാഴ്ചകൾ മാത്രമല്ല, മറ്റു ദിവസങ്ങളിലും പല ക്ലബുകളുടെ പേരിലും ഒക്കെ ആളുകൾ ഒന്നിച്ചു കൂടുന്ന കൂട്ടങ്ങൾ പലയിടത്തുണ്ട്. പക്ഷേ നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇവിടെ കൂടി ഇരിക്കുമ്പോൾ നമ്മളെ ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ്? അത് വിശ്വാസമാണ്. വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസമാണ്. ആ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ദൈവസന്നിധിയിൽ കൂടുന്നതും ഇന്ന് പതിവ് പോലെ ആയിരിക്കുന്നത്. അങ്ങനെ കൂടുമ്പോൾ മറ്റു പല കൂടിവരവുകളും മറ്റു പലയിടത്തും ആളുകൾ ഒന്നിച്ചു ചേർന്ന് മീറ്റിങ്ങുകൾ കൂടുമ്പോൾ പലയിടത്തും അവിടെ നയിക്കപ്പെടുന്ന കാര്യം എന്താ? അവിടെ നയിക്കപ്പെടുന്ന കാര്യം യുക്തിയാണ്, റീസണിങ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും, യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും നടക്കുന്നത്. എന്നാൽ ദൈവജനം ദൈവവചനത്തിനോടുള്ള ബന്ധത്തിന് ഒന്നിച്ചു കൂടുമ്പോൾ അവിടുത്തെ അടിസ്ഥാന കാര്യമെന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസമാണ്. വിശ്വാസമെന്ന് പറയുന്നത് യുക്തിയിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാണ്. യുക്തിയിൽ നിന്ന് വ്യത്യാസമായ കാര്യമാണ്. യുക്തി എന്ന് പറയുന്നത് കാണുന്ന കാര്യങ്ങൾ, കണക്കുകൂട്ടലുകൾ, കൃത്യത, രണ്ടും രണ്ട് നാല്, ഈ നിലയില് ഒരു സയൻസ് പോലെ, ശാസ്ത്രം പോലെ, അങ്ങനെയാണ് യുക്തി. എന്നാൽ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ആ നിലയിൽ ഒരു യുക്തി അടിസ്ഥാനത്തിലല്ല പോകുന്നത്, മറിച്ച് എന്താ, അതൊരു ബോധ്യമാണ്, ഉള്ളിലുള്ള ഒരു ബോധ്യം. നമ്മൾ നമ്മുടെ ഹൃദയത്തെ ആ നിലയിൽ വെച്ചിരിക്കുന്നു, ആ നിലയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഒത്തിരി യുക്തിയൊന്നുമില്ല, അതിന്റെ അകത്ത് ഒത്തിരി റീസണിങ് ഒന്നുമില്ല. ഒരു ആള് യുക്തിയെയും വിശ്വാസത്തെയും കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സിലുണ്ട്. നമ്മൾ ഈ ദൈവവചനത്തോട് അനുബന്ധിച്ച് ദൈവസഭയില് ഒന്നിച്ചു കൂടുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴും ഒക്കെ അവിടെ യുക്തിയല്ല കൊണ്ടുവരേണ്ടത്. യുക്തിയുമായിട്ട് വന്ന അത് വേറൊരു യൂണിറ്റാണ്. അദ്ദേഹം പറഞ്ഞ ഒരു അല്പം ഭാവന കലർന്ന ഒരു തമാശ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓരോന്നിനും ഓരോ യൂണിറ്റ് ഉണ്ട്. ഭാരമിളക്കാൻ എന്താ യൂണിറ്റ്? ഭാരമിളക്കാനുള്ള യൂണിറ്റ് ഗ്രാമും കിലോഗ്രാമുമാണ്. ഒരാൾക്ക് 62 കിലോ ഭാരമുണ്ട് എന്ന് പറയുമ്പോൾ ഭാരമിളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമോ ഗ്രാമോ ആണ് ആ യൂണിറ്റ്. എന്നാൽ നീളമിളക്കുന്ന യൂണിറ്റ് വേറെ. നീളമിളക്കുന്ന യൂണിറ്റ് എന്താ? സെന്റിമീറ്ററോ മീറ്ററിലോ ആണ് നീളമിളക്കുന്നത്. ഈ യൂണിറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മാറിപ്പോയാൽ ആകെ എന്ത് പറ്റും? അതെ, അത് വളരെ അപ്സൈഡ് ആയിട്ട് തോന്നും. ഒരാള് പറഞ്ഞത് എനിക്ക് 62 സെന്റിമീറ്റർ ഭാരമുണ്ട് അല്ലെങ്കിൽ 62 മീറ്റർ ഭാരമുണ്ടെന്ന് ആരെങ്കിലും പറയൂ? ഇല്ല. അല്ലെങ്കിൽ എനിക്ക് 5 അടി നീളമുണ്ടെന്നുള്ളതിന് പറഞ്ഞ് പകരം എനിക്ക് 5 ഗ്രാം നീളമുണ്ടെന്ന് ആരെങ്കിലും പറയൂ? ഇല്ല. കാരണം തൂക്കത്തോടുള്ള ബന്ധത്തിലുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? ഗ്രാമും കിലോഗ്രാമും. നീളത്തോടുള്ള ബന്ധത്തിലാണ് സെന്റിമീറ്ററും മീറ്ററും വരുന്നത്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിശ്വാസത്തിന്റെ യൂണിറ്റുമായിട്ടാണ് എന്തിൽ വരുന്നത്? ക്രിസ്തീയതയിൽ വരുന്നത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഞായറാഴ്ച കൂടി വരുമ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോഴും ഒക്കെ നമ്മൾ അവിടുത്തെ യൂണിറ്റ് ഏതാ? യൂണിറ്റ് വിശ്വാസത്തിന്റെ യൂണിറ്റ്. അവിടെ ഒരാൾ യുക്തിയുടെ യൂണിറ്റുമായിട്ട് വന്നാൽ എന്ത് പറ്റും? ഓ, എനിക്ക് 62 സെന്റിമീറ്റർ ഭാരമുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അപ്സൈഡ് ആയിട്ട് ഇരിക്കും? അതുപോലെ അപ്സൈഡ് ആയിട്ട് ആയിപ്പോകും. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന യുക്തിസഹമായ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് എന്താ? മറിച്ച് നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇവിടെ നമ്മൾ കൂടി കർത്താവായ യേശുവിനെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടുക. പക്ഷെ യേശു ഇവിടെ ഉണ്ട് എന്നുള്ളത് യുക്തിസഹമായിട്ട് അനലൈസ് ചെയ്താൽ അതെങ്ങനെയാ കാണുക? 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയ ഒരാൾ ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് യുക്തിയല്ല, യുക്തിയല്ല. പക്ഷേ കർത്താവിനോട് അടുത്ത് വന്നിട്ടുള്ള ഒരാൾക്കറിയാം യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന്. എങ്ങനെ അറിയാം? വിശ്വാസത്താൽ അറിയാനായിട്ട് കഴിയും.
നമുക്ക് ആ വിശ്വാസത്താൽ മുന്നോട്ട് പോകുന്നവരായിരിക്കണം നാം.
വിശ്വാസത്തിന് ധാരാളം നിർവചനങ്ങൾ ദൈവവചനത്തിൽ പലയിടത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. എബ്രായർ കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു നിർവചനമാണ് ഏറ്റവും പ്രശസ്തമായ വചനം. അത് കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പാണ് വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയവുമാണ്. എന്ന് വെച്ചാൽ അത് യുക്തിയുടെ ഒരു തലത്തിൽ അളക്കാൻ ഒക്കുന്നതല്ല. കണ്ടോ തൊട്ടോ നോക്കിയോ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു കാര്യത്തിനപ്പുറത്ത് ഹൃദയത്തിന്റെ ഒരു ബോധ്യമാണ്. കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ്, ഉറപ്പാണ് വിശ്വാസം എന്നാണ് അവിടെ കാണുന്നത്. വിശ്വാസത്തിന് വേറെ ഒരു വ്യത്യസ്തമായ സാധാരണഗതിയിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു നിർവചനം നമുക്ക് റോമർ കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. റോമർ കെഴുതിയ ലേഖനം 4-ാം അധ്യായം, അവിടെ അബ്രഹാമിന്റെ ജീവിതത്തോട്, പഴയ നിയമത്തിലെ ഭക്തനായ അബ്രഹാമിന്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ വിശ്വാസത്തിനിതാ ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം നമ്മൾ അവിടെ കാണുന്നുണ്ട്. റോമർ 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനം, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നോക്കുക, അവന്റെ വിശ്വാസം അതിനെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? ആശയ്ക്ക് വിരോധമായിട്ടുള്ള ആശയാണ് വിശ്വാസം. ആശയ്ക്ക് വിരോധമായിട്ടുള്ള ആശയാണ് വിശ്വാസം. നമുക്ക് അത് പ്രതീക്ഷിക്കാനൊന്നുമില്ല, എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, ആശിക്കാനൊന്നുമില്ല. എന്നാൽ ആ ആശിക്കാനൊന്നുമില്ലാത്തടത്ത് അതിന് വിരോധമായിട്ട് അതിനെ കവിഞ്ഞ് ആശിക്കുന്നതാണ് വിശ്വാസം. എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വ്യക്തമാകുന്നത്? അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് വളരെ വ്യക്തമായി തീരും. അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു? അബ്രഹാമിന് അവനെ ജാതികളുടെ ആ നിലയിലുള്ള അവന്റെ സ്വന്തം പട്ടണത്തിലായിരിക്കുമ്പോൾ, കൽദേയരുടെ ഊര് എന്ന് പറയുന്ന ആ പട്ടണത്തിലായിരിക്കുമ്പോൾ, അവിടെ നിന്ന് ദൈവം അവനെ വിളിച്ചു. അവനെ വിളിച്ചിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. അവനെ ഇറങ്ങിപ്പുറപ്പെട്ട് കനാൻ നാട്ടിൽ എത്തിച്ചേർന്നു. അവിടെ താമസിച്ചു വരുമ്പോൾ ദൈവം അവന് വേറൊരു വാഗ്ദാനം കൊടുത്തു. എന്താ വാഗ്ദാനം? ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും എന്ന് പറഞ്ഞ്, അതിനനുസരിച്ച് ബഹുജാതികളുടെ പിതാവ് എന്നുള്ള നിലയിൽ അവന്റെ പേര് പോലും മാറ്റിക്കളഞ്ഞു. പക്ഷേ ബഹുജാതികൾക്ക് പിതാവാകും, അനേകം കുഞ്ഞുങ്ങളുടെ അച്ഛനായി തീരും, മുത്തച്ഛനായി തീരും എന്നൊരു വാഗ്ദാനമാണ് ദൈവം കൊടുത്തത്. പക്ഷെ ആ വാഗ്ദാനം കൊടുത്തിട്ടും എന്തു പറ്റി? കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അബ്രഹാമിനും അബ്രഹാമിന്റെ ഭാര്യ സാറായിക്കും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. കുഞ്ഞുങ്ങളുണ്ടായില്ലെന്ന് തന്നെയല്ല, കുഞ്ഞുങ്ങൾ ജനിപ്പാനുള്ള പ്രായം കഴിഞ്ഞിട്ട് ഇവരുടെ പ്രായം ഇങ്ങനെ കടന്നു പോവുകയാണ്. അബ്രഹാമിന് 90, 95, 99, 100 ഇങ്ങനെ വയസ്സങ്ങ് കടന്നു പോവുക. സാറായിക്കും എന്ത് കഴിഞ്ഞു? സാറായിക്കും ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ആ പ്രായം കഴിഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പോവുക. അങ്ങനെ പോകുമ്പോഴും എന്തുണ്ട്? ദൈവത്തിന്റെ വാഗ്ദാനം ഒരു നക്ഷത്രം പോലെ അവിടെ നിപ്പുണ്ട്. എന്താ? ഞാന് നിന്നെ ബഹുജാതികളുടെ പിതാവാക്കും, നിന്റെ ഭാര്യ ആ നിലയില് ഒരു ബഹുജാതികളുടെ മാതാവായിട്ട് ആ നിലയിലായിരിക്കും, അവളുടെയും പേര് മാറ്റി. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദാനം ഒരു നക്ഷത്രം പോലെ അകലെ ഉണ്ട്. പക്ഷെ അതിലേക്ക് ചെന്നു ചേരാനുള്ള വഴി എത്ര നോക്കിയിട്ടും കാണുന്നില്ല. പ്രായം കടന്നു പോകുക, 100 വയസ്സായി. 100 വയസ്സായി ഈ ഒരു കുഞ്ഞ് ജനിപ്പാനുള്ള സകല സാധ്യതകളും നഷ്ടപ്പെട്ടു. ഒരാശയ്ക്കും ഒരു പ്രതീക്ഷയ്ക്കും ഇനി വകയില്ല. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനിയും യുക്തിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഒരു കുഞ്ഞ് ജനിപ്പാൻ യാതൊരു സാധ്യതയുമില്ല. പ്രതീക്ഷകൾ അവിടെ അസ്തമിച്ചു, ആശയ അവിടെ തീർന്നു. പക്ഷേ അബ്രഹാമിന്റെ വിശ്വാസം ആ തീർന്ന ആശയ്ക്ക് അപ്പുറത്തേക്ക് കവിഞ്ഞു പോകുന്നതായിരുന്നു. ആശയ്ക്ക് വിരോധമായിട്ട് അവൻ ആശിച്ചു, അതാണ് അവന്റെ വിശ്വാസം. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് ദൈവവചനം വിളിക്കുന്നത്. നോക്കുക, ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ രസകരമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. റോമർ 4-ാം അധ്യായം, നിന്റെ സന്തതി ഇവണ്ണമാകും. അതായത് മുകളിൽ നിന്ന് നമ്മൾ പതിനേഴാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം മുതൽ നാം വായിച്ചു വരുമ്പോൾ, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ വാഗ്ദാനമാണ്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവനെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. അവൻ 100 വയസ്സുള്ളവനായി തീർന്നു. അവന്റെ ശരീരം നിർജീവമായി പോയി. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും അവൻ ഗ്രഹിച്ചു. എന്നിട്ടും അവൻ എന്തു ചെയ്തില്ല? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു. അതുകൊണ്ട് അതവൻ നീതിയായി കണക്കിട്ടു എന്ന് നമ്മളവിടെ വായിക്കുന്നു. അവന് പിന്നീട് ദൈവത്തിന്റെ വാഗ്ദാനം പോലെ ഒരു അത്ഭുതമായിട്ട് അവനൊരു സന്തതി ഉണ്ടാകി. ഇസ്ഹാക്ക് ജനിക്കുകയും ഇസ്ഹാക്കിന്റെ മക്കള് ആ നിലയിലെ യാക്കോബ്, യാക്കോബിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാർ, അവരിൽ നിന്ന് ഓ കടൽപ്പുറത്തെ മണൽത്തരി പോലെ അല്ലെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഒരു വലിയ ജനത ഉറവെടുക്കുകയും ഇന്നും യഹൂദര് ഇസ്രായേൽ ജനം അവരെ ബഹുജാതികളുടെ പിതാവായിട്ട് തങ്ങളുടെ പിതാവായിട്ട് അബ്രഹാമിനെ കാണും. അറബികള് മുസ്ലിങ്ങളായ ആളുകളും ഓ അബ്രഹാമിന് ഇസ്മായേലിലുണ്ടായ ആ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഏശാവിന്റെ സന്തതി പരമ്പരകളും അവരുമൊക്കെ വ്യത്യസ്തരായ ആളുകളും അബ്രഹാമിനെ പിതാവായിട്ട് കാണുന്നു. ബഹുജാതികൾക്ക് പിതാവായി തീരും എന്നുള്ള ദൈവത്തിന്റെ വചനം സഫലമായി തീർന്നു. എങ്ങനെ അത് സഫലമായി തീർന്നത്? അബ്രഹാമിന്റെ വിശ്വാസത്താൽ അത് സഫലമായി തീർന്നു. എന്തായിരുന്നു വിശ്വാസം? ആശയ്ക്ക് വിരോധമായിട്ടുള്ള ആശയായിരുന്നു വിശ്വാസം. ഞാൻ ഇന്ന് ഇത് പറയുമ്പോ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ വിശ്വാസത്തിൽ സ്വീകരിച്ച് ദൈവ വഴിയിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ച് ഇവിടെ വരികയും നമ്മൾ അങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ നമ്മൾ അങ്ങനെ നയിക്കുമ്പോ നമുക്ക് ദൈവം തന്ന ചില വാഗ്ദാനങ്ങളുണ്ട്, ദൈവത്തോടുള്ള നമ്മുടെ ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളും വാഗ്ദാനങ്ങളും ഒന്നും നിറവേറാനൊക്കാത്ത മട്ടിൽ കാര്യങ്ങൾ പ്രതികൂലമായിട്ട് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അന്നേരം ഈ കാര്യം ഓർത്തോണം, ആശയ്ക്ക് വിരോധമായിട്ട് ആശിക്കുന്നതാണ് വിശ്വാസം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതിനെതിരായിട്ട്, സാഹചര്യങ്ങൾക്കെതിരായിട്ട് ദൈവം അത് പറഞ്ഞു, അത് നടക്കും എന്ന് എണ്ണുന്നതാണ്, ഉറയ്ക്കുന്നതാണ് വിശ്വാസം. സാഹചര്യങ്ങളെ നോക്കി ഇത് നടക്കുമോ ആ നിലയില് സംശയിച്ചാൽ എന്താ? അതിനെ കുറിച്ച് എന്താ പറയുന്നത് ദൈവജനം? എന്താ പറയുന്നത് ദൈവജനം? പറയുന്നത് ദൈവത്തെ പരീക്ഷിക്കുകയാണെന്നാണ് പറയുന്നത്. നമുക്ക് വേറൊരു ഭാഗം നോക്കാം. 1 കൊരിന്ത്യർ 10 അധ്യായത്തിലേക്ക് കടന്നു പോകാം. ഇസ്രായേൽ ജനത്തിന്റെ അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിൽ ആ നിലയിലെ യഹൂദരെ മുന്നോട്ട് വന്നു. അതിലെ ഇസ്രായേൽ മക്കള് മുന്നോട്ട് വന്നതിനെ കുറിച്ചാണ് 1 കൊരിന്ത്യർ 10 അധ്യായത്തില് നാം കാണുന്നത്. അവിടെ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും അങ്ങനെയൊന്ന് മുന്നോട്ട് പോകുക. ഞാൻ ഇത് പറയുമ്പോ ഈ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്രായേൽ ജനത, യഹൂദന്മാര്, അവരെന്ത് ചെയ്തു? അവരെ ദൈവം അവരെ ആ മിസ്രയീം നാട്ടിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നു. കൊണ്ടുവരുമ്പം അവർക്ക് വാഗ്ദാനമായിട്ട് ഒരു കനാൻ നാട് അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ആ കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ അവർക്ക് എന്ത് സംഭവിച്ചു? അവര് ആ കനാൻ നാട്ടിൽ എത്തിച്ചേർന്നില്ല, അവര് ഇടയ്ക്ക് വെച്ച് നശിച്ചുപോയി എന്നാണ് 1 കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 10 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമുക്കതെല്ലാം വായിക്കാനായിട്ടുള്ള സമയമില്ലല്ലോ. അവിടെ കാണുന്നതിന്റെ ചുരുക്കം ഞാൻ ഇങ്ങനെ പറയാം. ഇസ്രായേൽ മക്കൾ യഹൂദരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് മോശയുടെ നേതൃത്വത്തിൽ അവർ ആ നിലയിൽ വന്നു. പക്ഷെ അവർക്ക് എന്ത് പറ്റി? അവര് ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാതെ വഴിയില് മരുഭൂമിയില് മരിച്ചു വീണുപോയി, മരുഭൂമിക്ക് വളമായി, ആ നിലയിൽ ഒടുങ്ങിപ്പോയി, നശിച്ചുപോയി. ആ നശിച്ചുപോയ കാര്യം ഇവിടെ ഇതാ പൗലോസ് എടുത്ത് പറഞ്ഞിട്ട് നമ്മളോട്, പുതിയ നിയമ വിശ്വാസികളായ നമ്മളോട് പറയുന്നു, ഓ ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കും. എന്താ അവർക്ക് സംഭവിച്ചത്? ദൈവം അവരെ ഒരു വാഗ്ദാനം നൽകി വിളിച്ചിട്ടും ആ വാഗ്ദാനം പ്രാപിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. വിശ്വാസത്തിൽ ആ നിലയിൽ നിന്ന് അത് പ്രാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ കാര്യം എന്തിനാ ഇപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്കത് സംഭവിക്കരുത്. ഇതൊരു നിഴല് പോലെ, ഒരു ദൃഷ്ടാന്തം പോലെ അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് അവിടെ കാണും. ഓ നമുക്കെന്താ അതിൽ നിന്ന് പഠിക്കേണ്ട ബുദ്ധി ഉപദേശം? നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. അതിന്റെ ആറാമത്തെ വചനത്തിലും ഇതേ കാര്യം തന്നെ പൗലോസ് പറയുന്നുണ്ട്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമുക്കിത് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. പതിനൊന്നിലെ ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു എന്ന് പറയുന്നു, ആറിലെ ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു എന്ന് പറയുന്നു. ഇതിനിടയിലുള്ള നാല് വാക്യങ്ങളിൽ അവരെന്തുകൊണ്ടാണ് നശിച്ചു പോയത്, മരുഭൂമിയില് നശിച്ചു പോയ ചില കാരണങ്ങൾ അവിടെ നിരത്തുകയാ ചെയ്യുന്നത്. ഒന്നാമത്തെ കാരണം എന്താ? അതിന്റെ ആറാമത്തെ വാക്യം, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടത്. നമ്മൾ ദുർമോഹികളാകരുത്. കാരണം അവര് ദുർമോഹികളായതുകൊണ്ടാണ് അവരെ നശിച്ചു പോയത് എന്ന് പറയും. അതിന്റെ ഏഴാമത്തെ വചനം നോക്കുക, നിങ്ങൾ അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവർ നശിച്ചു പോയതിന്റെ രണ്ടാമത്തെ കാര്യം എന്താ? വിഗ്രഹാരാധന, അതായത് ദൈവത്തെ അല്ലാതെ മറ്റ് ചിലതിനോട് അവര് ആ നിലയില് ബന്ധപ്പെട്ട് ദൈവമെന്ന് കരുതി ആ നിലയില് മുന്നോട്ട് പോയി വിഗ്രഹങ്ങളെ ആരാധിച്ചു. അതാണ് അവരുടെ ആ മരുഭൂമിയില് മരിച്ചു പോയതിനുള്ള ഒരു കാരണമായിട്ട് അവിടെ പറയുന്നത്. മൂന്നാമത്തെ കാരണം നോക്കുക, എട്ടാമത്തെ വാക്യത്തിൽ, അവരെ പരസംഗം ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ മോറൽ ലൈഫ് അവര് അത് ശരിയായിരുന്നില്ല, ഇമ്മോറാലിറ്റിയിൽ അവര് ജീവിച്ചു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരെ നശിച്ചുപോയി. നാലാമത് ഇതാ ഒരു കാര്യം പറയുന്നു, അവര് കർത്താവിനെ പരീക്ഷിച്ചു. നമ്മൾ കർത്താവിനെ പരീക്ഷിക്കരുത്. അടുത്ത വാക്യത്തിൽ വേറൊരു കാര്യം പറയുന്നു, അവരെ പിറുപിറുത്തു, തൃപ്തിയില്ലാതെ പിറുപിറുത്തു. നമ്മൾ പിറുപിറുക്കരുത്. നോക്ക്, അഞ്ച് കാര്യങ്ങളാണ് അവരുടെ നാശത്തിന്റെ കാര്യങ്ങളായിട്ട് അക്കം വിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അവരെ ദുർമോഹികളായിരുന്നു, തെറ്റായ മോഹങ്ങൾ ഉള്ളവരായിരുന്നു അവർ. ശരി, അത് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്, അവര് വിഗ്രഹാരാധികളായിരുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. ഓ നമുക്കത് മനസ്സിലാവും. മൂന്നാമത്തേത്, അവരുടെ ധാർമ്മിക നിലവാരം വളരെ മോശമായിരുന്നു, അധാർമ്മികമായ ബന്ധങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പട്ടുപോയത്. അതും നമുക്ക് മനസ്സിലാവും. ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നു, അവരെ പിറുപിറുത്തു, തൃപ്തിയില്ലാതെ. ദൈവം എന്തെല്ലാം കൊടുത്തിട്ടും തൃപ്തിയില്ലാതെ പിന്നെയും പിന്നെയും പോരാ 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 എന്ന് പറഞ്ഞ് അവര് പിറുപിറുത്തു. അതാണ് അവർ നശിക്കേണ്ട അടുത്ത കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതും നമുക്ക് മനസ്സിലാവും. എന്നാൽ അതിന്റെ ഇടയ്ക്ക്, അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിന്റെ ഇടയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, മറ്റൊരു കാരണം, അതായത് കർത്താവിനെ പരീക്ഷിക്കരുത്. അവർ കർത്താവിനെ പരീക്ഷിച്ചു എന്ന് പറയുന്ന കാര്യം എന്താ? ഈ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഭാഗം വായിച്ചപ്പോ, നേരത്തെ ഒരിക്കലും വായിച്ചപ്പോ, നാല് കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. ദുർമോഹം അരുത്, വിഗ്രഹാരാധന അരുത്, അധാർമികമായ ബന്ധങ്ങൾ അരുത്, പിറുപിറുക്കരുത്, ദൈവത്തെ പരീക്ഷിക്കരുത്. എങ്ങനെയാ ദൈവത്തെ പരീക്ഷിക്കുന്നത്? നോക്കുക, അവര് മരുഭൂമിയിലെ പട്ടുപോയതിന്റെ അഞ്ച് കാരണങ്ങൾ പറയുമ്പോ നാല് കാരണങ്ങൾ നമുക്ക് ഒറ്റക്കെഴുതി തന്നെ മനസ്സിലാകും. ദുർമോഹമെന്നോ വിഗ്രഹാരാധനയെന്നോ അധാർമികമായ ജീവിതമെന്നോ പിറുപിറുപ്പെന്നോ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ പരീക്ഷിക്കരുത്, ദൈവത്തെ പരീക്ഷിച്ചതാണ് അവരെ പട്ടുപോയതിന്റെ ഒരു കാര്യം, അവര് നശിച്ചു പോയതിന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോ എന്താ ദൈവത്തെ പരീക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. ഇതേ വചനം തന്നെ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം നാലാമധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം നാലാമധ്യായം, ഇവിടങ്ങളില് കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയില് പിശാചിനാൽ പ്രലോഭിതനായപ്പോ കർത്താവ് ഇതേ കാര്യം തന്നെ എടുത്ത പിശാചിനോട് പറയുന്നുണ്ട്, നിന്റെ കർത്താവിനെ പരീക്ഷിക്കരുത്, പരീക്ഷിക്കരുത്. എന്താ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അത് മനസ്സിലാകണമെങ്കിൽ ഇവരുടെ അനുഭവം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എവിടെയാണ് അവരെ പരീക്ഷിച്ചത്? ദൈവത്തെ പരീക്ഷിച്ച ഒരു രംഗം ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണാൻ കഴിയും. എങ്ങനെയാണ് അവര് ദൈവത്തെ പരീക്ഷിച്ചത് എന്ന് കാണാൻ കഴിയും. 6-ാം അധ്യായം അതിന്റെ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, നിങ്ങൾ മസ്സയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നോക്കുക, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞത് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. ആ ഉദ്ധരണി തപ്പി നമ്മൾ ചെന്നപ്പോ എവിടെ വന്നു? ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വന്നു. അവിടെ എന്താ കണ്ടത്? നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. അവിടെയും പരീക്ഷിക്കരുതെന്നേ പറയുന്നുള്ളൂ. എന്താ പരീക്ഷിച്ചത് എന്താന്നുള്ള കാര്യം അവിടെയും വ്യക്തമാകുന്നില്ല. പക്ഷെ അവിടെ നമുക്കൊരു ക്ലൂ കിട്ടുന്നുണ്ട്. എന്താ? നിങ്ങൾ മസ്സയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ. അപ്പൊ മസ്സയിൽ എന്താ നടന്നത്? നമുക്ക് വീണ്ടും ഇസ്രായേലിന്റെ അനുഭവം തേടി പഴയ താളുകളിലേക്ക് പോകാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോ മസ്സയില് അവരെ പരീക്ഷിച്ചത് എന്ന് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 17-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്ക നിമിത്തവും അവർ ആ സ്ഥലത്തിന് മസ്സ എന്നും മെരീബ എന്നും പേരിട്ടു. നോക്കുക, നമ്മൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനത്തിലേക്ക് ചെന്നപ്പം കർത്താവിനെ പരീക്ഷിക്കരുതെന്നുള്ള വാക്യത്തിന്റെ, പുതിയ നിയമത്തിലെ വാക്യത്തിന്റെ ഒറിജിനൽ വാക്യത്തിലേക്ക് നമ്മൾ വന്നു. പക്ഷെ അവിടെയും എന്തുവാ കർത്താവിനെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്നുള്ളതിനൊരു മറുപടി കിട്ടിയില്ല. പക്ഷെ അവിടെ മസ്സായിൽ വെച്ച് പരീക്ഷിച്ചു എന്ന് കേട്ടപ്പോ നമ്മൾ മസ്സായിലെ ആ അനുഭവം എന്താണെന്ന് തപ്പി പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ എന്താ നമ്മൾ കാണുന്നത്? അവരുടെ യാത്രയില് അവരെ മരുഭൂമിയിൽ രസീദിമിയിൽ ആ മസ്സായിലെത്തിയപ്പോ അവരെന്ത് ചെയ്തു? അവര് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം വേണം എന്ന് പറഞ്ഞ് ദൈവത്തെ ആ നിലയില് പരീക്ഷിച്ചു. പരീക്ഷിച്ചെന്ന് പറയുമ്പോ വെള്ളം വേണമെന്ന് പറഞ്ഞ് പിറുപിറുക്കുകയല്ല ചെയ്തത്. അവിടെ എന്താ ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന്റെ ഒരു നിർവചനം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. എന്താ അത്? 17:7 അവരെന്താ ചെയ്യുന്നത്? അവർ തമ്മിൽ പറഞ്ഞത് എന്താ? യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ, ഇതാണ് അവരുടെ സംശയം. അവരെ പറഞ്ഞത് എന്താ? യഹോവ ഞങ്ങളുടെ ഇടയില് ഉണ്ടോ ഇല്ലയോ. ഇങ്ങനെ ചെയ്തതിനെയാണ് ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞത് എന്ന് ദൈവവചനം രേഖപ്പെടുത്തും. പ്രിയമുള്ളവരെ, കാര്യങ്ങൾ വ്യക്തമായോ? നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നാം എത്തിച്ചേരുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ പറയുക, ദൈവം ഈ കൂടെ ഉണ്ടോ, ദൈവം ഇത് ചെയ്യുമോ ചെയ്യത്തില്ലയോ, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അതിനെ എന്താ ദൈവവചനം വിളിക്കുന്നത്? കർത്താവിനെ പരീക്ഷിക്കുക എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓ ഇസ്രായേൽ ജനം, ഇങ്ങനെ കർത്താവിനെ പരീക്ഷിച്ചത് കൊണ്ടാണ് അവരെ മരുഭൂമിയില് പട്ടുപോയത്. നാം ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരിക. ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കേണ്ട ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം വിഫലമായി നിൽക്കുന്ന ഒരു രംഗത്ത് നമ്മൾ എന്ത് ചെയ്തു പോകും? നമ്മൾ പലപ്പോഴും, ഓ ദൈവം ഞങ്ങളുടെ കൂടെ ഇല്ല, ഉണ്ടായിരുന്ന ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്നുള്ള നിലയിൽ നമ്മൾ ചോദിച്ചു പോകും, നമ്മൾ സംശയിച്ചു പോകും. അങ്ങനെ സംശയിക്കുന്നത് എന്താ? അതാണ് ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറയുന്നത്. നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞ ഒരു രംഗം വായിക്കുന്നുണ്ടല്ലോ. ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തില് ദൈവം ഗിദെയോനെ വിളിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ 12-ാമത്തെ വാക്യം, ന്യായാധിപന്മാർ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ഗിദെയോനെ ദൈവദൂതം വിളിക്കുന്നു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എന്ത് എന്നാണ് അവൻ ചോദിക്കുന്നത്. ദൈവത്തെ പരീക്ഷിക്കുന്ന പോലെ ഒരു ചോദ്യമാണ് അവിടെ കാണുന്നത്. എന്താ ഗിദയോന്റെ അനുഭവം? എന്താ നമുക്ക് അറിയാം. ഓ, ദൈവത്തിന്റെ ജനമായിട്ട് അവരെ കനാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അവരുടെ ശത്രുക്കളാല് പീഡിപ്പിക്കപ്പെട്ടു. അവരെ വിത്ത് വിതയ്ക്കും, വിത്ത് വളർന്നു വന്ന് കൊയ്യേണ്ട സമയമാകുമ്പോ ശത്രുക്കൾ വന്ന് അത് കൊയ്തുകൊണ്ട് പോകും. ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഗിദയോൻ ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ ഓ അവന് മുന്തിരിച്ചക്കിനരികെ വെച്ച് അല്പം ധാന്യം മെതിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതാ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുന്നു, പരാക്രമശാലിയെ, ദൈവം നിന്നോടുകൂടെയുണ്ട്. ഗിദയോൻ അത് കേട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. ആഹാ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം വരുമോ? ദൈവം കൂടെ ഉണ്ടായിട്ടാണോ ശത്രുക്കളെ പേടിച്ച് ഞാൻ ഈ കുഴിക്കകത്ത് ഇറങ്ങിയിരുന്ന് ഈ ധാന്യം മെതിക്കുന്ന അനുഭവം ഉണ്ടായത്? പലപ്പോഴും പ്രതീക്ഷ എന്താ അവന്റേത്? ദൈവത്തിന്റെ ജനമാണെങ്കിൽ എല്ലാത്തിലും നേട്ടം കൈവരിച്ച് വിജയം നേടി മുന്നോട്ട് പോകണം, ഇതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ വരാതെ ശത്രുക്കളാല് പീഡിപ്പിക്കപ്പെട്ടപ്പോ, ശത്രുക്കളാല് ആ നിലയില് ഓ ഭീഷണികൾ ഉണ്ടായപ്പോ, അവൻ പേടിച്ച് നിന്നപ്പം അവനോട് ദൂതം വന്നിട്ട് പറയുന്നു, ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് അവനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ പറയുന്നു, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ അനുഭവം വരുമോ? നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തില് പല പ്രയാസങ്ങളുടെയും കഷ്ടങ്ങളുടെയും അവസ്ഥകൾ കടന്നു വരുമ്പോ ദൈവം കൂടെ ഉണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ? ദൈവം എന്തെല്ലാം വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓ, നീതിമാന്റെ സന്തതി അപ്പം ഇറക്കാൻ ഇടയാകുകയില്ല എന്നൊരു വചനമുണ്ട്. നമ്മളത് വിശ്വസിച്ച് മുന്നോട്ട് വന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം വന്നപ്പം അതൊന്നും നടക്കുന്നില്ല, അവർക്ക് ജോലിയും ഇല്ല, പഠിത്തവും ശരിയാകുന്നില്ല, ഒന്നും ശരിയാകാതെ വരുമ്പോ എടാ ഇനി ഇത് ദൈവം കൂടെ ഉണ്ടോ? ഇത് ദൈവം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുമോ? ഈ നിലയിൽ ഞാൻ നിരാശപ്പെട്ടിട്ടിരിക്കേണ്ടതായിട്ട് വരുമോ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ സംശയിക്കുന്നതിനെ ദൈവവചനം എന്താ വിളിക്കുന്നത്? ദൈവത്തെ പരീക്ഷിക്കുക എന്നാണ് വിളിക്കുന്നത്. ദൈവത്തെ പരീക്ഷിച്ചതാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയില് പട്ടുപോയതിന്റെ, മരിച്ചുപോയതിന്റെ ഒരു കാരണമായിട്ട് ഒന്ന് കോരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്നു. പ്രിയമുള്ളവര്, ഞാന് പറഞ്ഞു വന്നത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾക്ക് പലപ്പോഴും നമുക്ക് കാര്യങ്ങളെല്ലാം വളരെ അനുഗ്രഹമായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് എന്താ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നത്. എന്നാൽ അനുഗ്രഹങ്ങൾ ഒന്നും ഇല്ലാതെ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ ഒന്നും വരാതിരിക്കുമ്പോ ദൈവം കൂടെ ഉണ്ടോ? ആ സമയത്ത് ദൈവം എന്റെ കൂടെയുണ്ട്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ അതാണ് വിശ്വാസം. ആശയ്ക്ക് വിരോധമായിട്ട് ഉള്ള ആശയം എന്ന് പറയുന്നത് അതാണ് ദൈവം കണക്കിടുന്ന വിശ്വാസം. അല്ലാതെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുമ്പോൾ ആർക്കും ദൈവത്തെ വിശ്വസിക്കാൻ എളുപ്പമാണ് അല്ലേ? കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു, ജോലി കൃത്യമായിട്ടുണ്ട്, ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നു, കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുന്നു, ആർക്കും അസുഖമൊന്നുമില്ല, ഓ സഭയിലെല്ലാരും നമ്മളെ ബഹുമാനിക്കുന്നു, ഓ പുറം ലോകത്തിറങ്ങിയാലും ആദരവ് ലഭിക്കുന്നു, ഒന്നിനും ഒരു കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോ ദൈവം ഉണ്ടെന്നും വിശ്വസിക്കാം, ദൈവം നല്ലവനാണെന്നും വിശ്വസിക്കാം, ദൈവത്തെ സ്തുതിക്കാമെന്ന് പറഞ്ഞാൽ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാനും സന്തോഷമാണ്. പക്ഷേ കാര്യങ്ങൾ എപ്പോഴും പകിട 12 എന്ന് കിട്ടാതെ ഓ നമ്മളെ സാലറി ഇപ്പൊ ഉള്ളതിന്റെ നേരെ പകുതി ആക്കിയെന്നിരിക്കട്ടെ, അന്നേരം ദൈവം വിശ്വസ്തനാണെന്ന് പറയാൻ ഒക്കുമോ? കുഞ്ഞ് പരീക്ഷയിൽ ദോഷെന്നിരിക്കട്ടെ, അപ്പൊ ദൈവം വിശ്വസ്തനാണെന്ന് പറയാൻ ഒക്കുമോ? ഓ ജോലിസ്ഥലത്ത് പീഡനങ്ങൾ ഉണ്ടായെന്നിരിക്കട്ടെ, അപ്പോ ദൈവം വിശ്വസ്തനാണെന്ന് എണ്ണാനായിട്ട് ഒക്കുമോ? നമുക്ക് പലപ്പോഴും ബ്ലെസ്സിങ്ങിനോട് ചേർത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവവചനം ആ നിലയിലല്ല കാണുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പഴയ നിയമ ഭക്തന്റെ അനുഭവം കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തില് നാം കടന്നു വരുമ്പോ അവിടെ യോസഫിന്റെ ഒരു അനുഭവം കാണുന്നു. അവനോട് കൂടെ ദൈവം ഇരുന്നു എന്ന് പറയുന്ന ഒരു രംഗം ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വചനമാണ്. അതെവിടെയാ? എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. ഉൽപ്പത്തി പുസ്തകം 39:21. യോസഫിന് കൂടെ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ ഭാഗം എവിടെയാണ്? നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവന് ഒരു കാരാഗ്രഹത്തിൽ കിടക്കുക, ഒരു ജയിലിൽ കിടക്കുക. ജയിലിൽ കിടക്കുന്ന ഉടനെയാണ് ദൈവത്തിന്റെ പ്രസൻസ് അവിടെ ഉള്ളതായിട്ട്
ആ ദൈവവചനം രേഖപ്പെടുത്തുക. പലപ്പോഴും അനുഗ്രഹമുള്ളപ്പം, അതായത് ജോസഫ് ഫറവോന്റെ കൊട്ടാരത്തിൽ വന്ന് ഫറവോന്റെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ പിന്നീട് രേഖപ്പെടുത്തുന്നുണ്ട്. ആ അവസ്ഥയില് അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന് കീഴിൽ രണ്ടാമനായിട്ട് വാഴുന്ന സമയത്ത് യഹോവ യോസഫിനോടുകൂടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ അവിടെയല്ല യഹോവ യോസഫിനോടുകൂടെ ഇരുന്നു എന്നുള്ള വചനം നമ്മൾ കാണുന്നത്. മറിച്ച് എവിടാ? അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ. ഓ, നോക്കുക, ജോസഫിന്റെ ജീവിതത്തില് എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നുപോയി. 17-ാമത്തെ വയസ്സിൽ അവന് ഓ അവന്റെ സഹോദരന്മാരാണ് ആ നിലയില് അവനെ ഒരു അടിമയായിട്ട് വിൽക്കുന്ന രംഗം വരുന്നു. അത് കഴിഞ്ഞ് ഒരു അടിമത്തത്തിന്റെ അവസ്ഥ, അത് കഴിഞ്ഞ് പൊത്തിഫേർ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടില് താമസിക്കുമ്പോൾ ആ പൊത്തിഫേറിന്റെ ഭാര്യ അവനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അവനെ കാരാഗ്രഹത്തിലാക്കുന്നു, ജയിലിലാക്കുന്നു. ജയിലിൽ വളരെ നീണ്ട കാലത്തെ പീഡനങ്ങൾ. അവിടുത്തെ അന്നത്തെ ജയിൽ എന്ന് പറയുന്നത്, ഇപ്പോഴും നമ്മൾ പലപ്പോഴും ഗൾഫ് നാടുകളിലൊക്കെ ചില പ്രിയപ്പെട്ടവരെ ജയിലിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ജയിലും അവിടുത്തെ ജയിലും കൂടെ താരതമ്യം ചെയ്ത് പറയാറുണ്ട്. ഓ, വേണ്ടത്ര പ്രകാശം പോലും ലഭിക്കാത്ത, വേണ്ടത്ര ഭക്ഷണം കിട്ടാത്ത ഒരുതരം കുണ്ടറയാണ് അറബി നാടുകളിൽ ഇന്നും ജയില്. അപ്പോ അങ്ങനെയാണെങ്കിൽ ജോസഫ് കടന്ന കാരാഗ്രഹത്തെ കുണ്ടറ കുണ്ടറ എന്ന് പറയുമ്പോൾ ആദ്യം എനിക്കത് മനസ്സിലാകുകയില്ലായിരുന്നു. ഈ കൊല്ലത്തിനടുത്തുള്ള സ്ഥലം ഏതാണ്ടാണെന്നായിരുന്നു എന്റെ ധാരണ. പക്ഷേ എന്താ കുണ്ടറ തന്നെ, അവിടെ വെളിച്ചവുമില്ല, മറ്റു സൗകര്യങ്ങളുമില്ല, അങ്ങനെ കഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അവനായിരിക്കുന്നത്. അതും ഏതിന്റെ പേരിൽ? ഓ, തെറ്റായ നിലയില് അവനെ കുറിച്ച് ഒരു സ്ത്രീ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്തങ്ങാണുമായിരുന്നെങ്കിൽ ജോസഫിന്റെ പേര് പത്രത്തിൽ വന്നേന്, പടമൊക്കെ വന്നേന്, പീഡനത്തിന് അങ്ങനെ അതിന് ഇരയായ അതിന് അതിന്റെ ആള് എന്നൊക്കെ പറഞ്ഞ് ജോസഫിന്റെ പേര് പത്രത്തിൽ പോലും ഫോട്ടോ വന്നേന്. അങ്ങനെ ആളുകളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് കുണ്ടറയിൽ കിടക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ ഇതാ ദൈവം രേഖപ്പെടുത്തുന്നു. എന്താ? ദൈവം ജോസഫിന്റെ കൂടെ ഇരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള നമ്മുടെ ആ ധാരണയ്ക്ക് ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. പലപ്പോഴും ബ്ലെസ്സിംഗ് ഉള്ളപ്പോഴാണ്, അനുഗ്രഹം ഉള്ളപ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ ഉള്ളത് എന്ന് നമ്മൾ പലപ്പോഴും കരുതും. എന്നാൽ ഇവിടെ ഇതാ ജോസഫ് ഏറ്റവും ജീവിതത്തില് കഷ്ടമനുഭവിച്ച ഒരു സന്ദർഭത്തിൽ ദൈവം അവന്റെ കൂടെ ഉണ്ട്. ഓ, ജോസഫ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവിശ്വസിച്ചില്ല. ദൈവം എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് കാരാഗ്രഹത്തിൽ കടന്ന് അവൻ സംശയിച്ചില്ല, ദൈവത്തെ പരീക്ഷിച്ചില്ല. ഞാനും നീയും ഇന്ന് വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ കടന്നുപോവുകയാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭൗതികമായ ആവശ്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ആത്മീയമായ നമ്മുടെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചാണെങ്കിലും ഒന്നും നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരുന്നില്ല. നമ്മുടെ ആത്മീയ നിലയും നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരുന്നില്ല. അപ്പോ നമ്മൾ സംശയിക്കുക, എടാ ഇനി ദൈവം കൂടെ ഉണ്ടോ ഇല്ലയോ? സഹോദരൻ, അത് സംശയിക്കേണ്ട, അത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുക. എന്റെ ആത്മീയ നില ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ആകുന്നില്ല, ദൈവവചനം ആവശ്യപ്പെടുന്ന അനുസരിച്ച് ആകുന്നില്ല എങ്കിലും ഞാൻ വിശ്വാസത്തോടെ പറയുന്നു. എന്ത് പറയുന്നു? ഇത് മെച്ചപ്പെടും എന്ന് പറയണം. അല്ലാതെ ദൈവം എന്റെ കൂടെ ഉണ്ടോ, ദൈവം എന്നെ കൈവിട്ടോ, ഓ ദൈവം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കുമോ എന്നുള്ള നിലയില് നീ പിറുപിറുക്കുമ്പോ കർത്താവിനെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ ദൈവത്തെ പരീക്ഷിച്ച് പിറുപിറുക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് അതുപോലെ കുടുംബജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഭർത്താവ് ആ രക്ഷിക്കപ്പെട്ട ദൈവമകനാകാൻ വേണ്ടി എത്ര നാളായിട്ട് സഹോദരി പ്രാർത്ഥിക്കുന്നു. ഓ, ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത്രയും നാളായിട്ടും നടന്നില്ല എന്ന് തന്നെയല്ല പുള്ളിക്കാരൻ കൂടുതൽ കുഴപ്പക്കാരനായിട്ട് കർത്തനക്കാരനുമായിട്ട് തീരുക ചെയ്യുന്നത്. പ്രതീക്ഷയ്ക്ക് വിരോധമായിട്ട് കാര്യങ്ങൾ നടക്കുക. അവിടെ വെച്ച് ഓ ദൈവം ഇവിടെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ പരീക്ഷിക്കല്ലേ. സഹോദരി, നീ വിശ്വാസത്താൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുക്കുക. അബ്രഹാം ചെയ്തത് അതാണ്. അവന്റെ ശരീരം നിർജീവമായപ്പോ അവൻ എന്ത് ചെയ്തു? നിർജീവമായതിനനുസരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുകയും അവന്റെ വിശ്വാസം ശക്തിപ്പെടുകയും ചെയ്തു. ഈ കണക്കിലൊക്കെ ഇൻവേഴ്സലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഡയറക്ട്ലി പ്രപ്പോർഷണൽ, ഒരു കാര്യം കൂടുന്നതിനനുസരിച്ച് മറ്റൊരു കാര്യവും കൂടിയാൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ, അല്ലെങ്കിൽ ഒരു കാര്യം കുറയുന്നതിനനുസരിച്ച് മറ്റേത് കുറഞ്ഞാൽ ഇത് തമ്മിലുള്ള ബന്ധം ഡയറക്ട്ലി പ്രപ്പോർഷണൽ.
എന്നാൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്നൊരു കാര്യം കുഞ്ഞുങ്ങളുടെ കണക്കിലൊക്കെ ഉണ്ട്. കണക്കറിയാവുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടല്ലോ. എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ ഒരു കാര്യം കുറയുമ്പം മറ്റേത് കൂടുന്നതാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെ കുറഞ്ഞു 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 വന്നപ്പം എന്ത് സംഭവിച്ചു? ആ വിശ്വാസം അതിനനുസരിച്ച് കുറഞ്ഞു വന്നെന്നല്ല, ഇവിടെ എങ്ങനെ കുറഞ്ഞോ അതിനനുസരിച്ച് ഇവിടെ കൂടിയെന്നാണ് നമ്മൾ കാണുന്നത്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലായിരുന്നു. അവന്റെ ഭൗതികമായ അനുഭവത്തിനും അവന്റെ ആത്മീകമായ സമ്പന്നതയും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലായിരുന്നു. സഹോദര സഹോദരി, എന്റെയും നിന്റെയും ജീവിതത്തിൽ എങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കും കാര്യങ്ങളെല്ലാം? നമ്മുടെ ഭൗതികമായ കാര്യങ്ങള്, നമ്മുടെ പ്രതീക്ഷകള്, അതിനനുസരിച്ച് കാര്യങ്ങൾ വരുമ്പോ അപ്പോഴാണോ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്? അങ്ങനെയല്ല, അങ്ങനെയല്ല. ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുക, അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൗതികവും ആത്മീയവുമായ നമ്മുടെ പ്രതീക്ഷകൾ, അതിനൊത്ത് കാര്യങ്ങൾ വന്നില്ലെങ്കിലും വിശ്വാസത്തില് ക്ഷീണിച്ചു പോകല്ലേ? വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകല്ലേ? കർത്താവിനെ പരീക്ഷിക്കല്ലേ? സഭയായ ജീവിതത്തിൽ സഭയില് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ വന്നില്ല, നമ്മൾ എപ്പോഴും പരീക്ഷിക്കപ്പെട്ടു പോകും. ഇവിടെ ദൈവസാന്നിധ്യം ഒന്നുമില്ല. ദൈവസാന്നിധ്യം ഉള്ള ഇടത്തെല്ലാം ഓ വലിയ അനുഗ്രഹങ്ങളുണ്ട്, ഇവിടെ ദൈവസാന്നിധ്യം ഒന്നുമില്ല എന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള ഒരു പ്രലോഭനം, ഒരു പരീക്ഷ നമുക്ക് വരാം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ പരീക്ഷിക്കുന്നവരാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസത്തിന്റെ അധ്യായം എന്ന പുതിയ നിയമത്തിൽ പറയുന്ന അധ്യായം ഒന്ന് നോക്കുക. അവിടെ പറയുന്ന വിശ്വാസ വീരന്മാരെല്ലാവരും ഓ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിച്ചവരല്ലേ? നമ്മൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കത് കാണാനായിട്ട് കഴിയും. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നോക്കുക. ആദ്യം ഹാബേലിനെ കുറിച്ച് പറഞ്ഞു വരുന്നു. ഹാബേലിന് എന്ത് ലഭിച്ചു? നീതിമാൻ എന്ന സത്യം ലഭിച്ചു. പക്ഷെ സത്യത്തിൽ ഹാബേലിന്റെ ജീവിതം നോക്കിയ ഒരു നിരാശാജനകമായ ജീവിതമല്ലേ? അവന്റെ ജീവിതം തുടങ്ങുമ്പോ തന്നെ സഹോദരനാലെ കൊല്ലപ്പെട്ടു. ഒരു പരാജയം പോലെയാണ് അവന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം നിൽക്കുന്നത്. പക്ഷേ എന്താ ചെയ്യുന്നത്? ആ പരാജയമാണ് ലോകം കാണുന്നതെങ്കിലും അതിനപ്പുറത്ത് ആ ആശയ്ക്ക് വിരോധമായിട്ട് അവൻ ആശിച്ചു, ദൈവത്തിന് വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അതിന്റെ താഴെ ഹാനോക്കിനെ കുറിച്ച് പറയുന്നു. ഹാനോക്ക് എന്ത് ചെയ്തു? ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹാനോക്കിന് ഒരു പക്ഷേ മരണമില്ലാതെ നിന്നെ സ്വർഗത്തിലേക്ക് എടുക്കും എന്നൊരു വാഗ്ദാനം ദൈവത്തിൽ നിന്ന് ലഭിച്ചുവെന്നിരിക്കട്ടെ. പക്ഷെ ഹാനോക്ക് ചരിത്രം മുഴുവൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരാൾ പോലും മരിക്കാത്തവരായിട്ടില്ല. ഓ അവന്റെ യുക്തി വെച്ച് നോക്കുമ്പം അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. ആശയ്ക്ക് വിരോധമായിട്ടാണ് കാര്യങ്ങളും ചരിത്രവും എല്ലാം നിൽക്കുന്നത്. നോക്കുക, ഹാനോക്കിന്റെ കാലഘട്ടത്തിന് മുമ്പ് എല്ലാവരും മരിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞു, ഓ ഒരു പക്ഷേ ഹാനോക്കിന് ആ നിലയിൽ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാനോക്ക് അത് വിശ്വസിച്ചു. അവന്റെ ആശയ്ക്ക് വിരോധമായിട്ട് അവൻ ആശയോട് അതിൽ വിശ്വസിച്ചു. ദൈവം ഹാനോക്കിനെ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നു. അടുത്ത നോഹയെ കുറിച്ച് പറയുന്നു. നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് നോക്കുക. അതുവരെ കാണാത്തത് എന്താ? അതുവരെ മഴയെന്നൊരു കാര്യമില്ല, മഴയെന്നൊരു കാര്യം ഭൂമിയിൽ ഇല്ല. അപ്പോ ജലപ്രളയം ഉണ്ടാകുമെന്നും മഴ പെയ്യുമെന്നും ഒക്കെ പറയുമ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള കാര്യമാണ്, ആശയ്ക്ക് വിരോധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നോഹ എന്ത് ചെയ്തു? നോഹ അത് വിശ്വസിച്ചു. അബ്രഹാമിന്റെ കാര്യം പറയുന്നു. അബ്രഹാം ഓ തന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. സാറായിയെ കുറിച്ചും പറയുന്നുണ്ട്. നോക്കി അതിന്റെ 11-ാം വാക്യം, വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെ നിണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. നമ്മൾ പലപ്പോഴും അബ്രഹാമിന്റെ കെയർ ഓഫില് സാറായെ അങ്ങ് മറന്നുപോകാറുണ്ട്. സാറാ നമ്മുടെ നോട്ടത്തിൽ അത്ര വലിയൊരു വിശ്വാസ വീരയായിട്ടൊന്നും നമ്മളാരും കാണാറില്ല. വിശ്വാസ വീര എന്ന് പറഞ്ഞാൽ അബ്രഹാമാ എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. എന്നാൽ സാറായിക്കും വിശ്വാസത്തിന്റെ ഒരു നിലപാടുണ്ടായിരുന്നു, അതിവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്താ? അവളും സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണി. അതായത് സാഹചര്യങ്ങള് അത് നടക്കാനായിട്ടുള്ള സാധ്യതകളെല്ലാം ഇല്ലാതാക്കിയാലും കർത്താവേ നീ വാഗ്ദാനം ചെയ്തതാണ്, ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് പറയും. മോശ നോക്കുക, സാഹചര്യം വ്യത്യസ്തമായിരുന്നു, പക്ഷെ അതിന് വിരോധമായിട്ട് വിശ്വസിച്ചു. ഈ ഇവിടെ നമുക്ക് കാണുന്ന ആ 11-ാം അധ്യായം, നിങ്ങളെ വീട്ടിൽ പോയി ഓരോരുത്തരുടെ അനുഭവങ്ങൾ നോക്കുക. അവരുടെ മുൻപിലുള്ള സാഹചര്യങ്ങള് ഒന്നും പ്രതീക്ഷയ്ക്കനുസരിച്ചായിരുന്നില്ല, ആശയ്ക്കനുസരിച്ചായിരുന്നില്ല, ആശയ്ക്ക് വിരോധമായിരുന്നു. പക്ഷേ ദൈവത്തിനെ കടന്നു വിശ്വസിച്ചു. പഴയ നിയമഭക്തൻ ഹബക്കൂക്ക് പറയുന്ന പ്രസിദ്ധമായ വചനമുണ്ടല്ലോ, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഹബക്കൂക്കിന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന് 17 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. അത്തിവൃക്ഷ തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഹല്ലേലൂയ, യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. നോക്കുക, കാര്യങ്ങളെല്ലാം മുന്തിരിവള്ളിയിൽ അനുഭവമില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, കന്നുകാലി ഗോശാലകളിൽ ഉണ്ടായിരിക്കയില്ല, ഒരു പ്രതീക്ഷയുമില്ല, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, എങ്കിലും അനുഗ്രഹീതമായ ഒരെങ്കിലുമാണത്. സഹോദര, നിന്റെ ജീവിതത്തോട് ചേർത്ത് പറഞ്ഞാൽ എന്താ, ജോലി അത് ശരിയായിരിക്കയില്ല, വിസ കിട്ടുമെന്ന് പറഞ്ഞു അത് കിട്ടിയില്ല, ഓ ആത്മീയ ജീവിതം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല, ചുറ്റുപാടുകള് എന്റെ പ്രതീക്ഷയ്ക്കൊപ്പം വന്നില്ല, ദൈവത്തിന്റെ വാഗ്ദാനം എന്തെങ്കിലും നടക്കുമെന്നുള്ളതിനെ കുറിച്ച് ഒരു സാധ്യതയും ഇല്ലാതായിയാണ് വരുന്നത്, എങ്കിലും ഞാൻ എന്റെ ദൈവത്തെ സന്തോഷിക്കും, എന്റെ ദൈവത്തെ പ്രത്യാശ വയ്ക്കും, ദൈവത്തിൽ വിശ്വസിക്കും എന്ന് പറയാനായിട്ട് കഴിയുമോ? വിശ്വാസം എന്ന് പറയുന്നത് അതാണ്, ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിലെ വിശ്വാസം, ഇന്ന് വിശ്വാസത്തെ പലതിനെയും നേടാനായിട്ടുള്ള ഒരു സൂത്രവാക്യം എന്നുള്ള നിലയിൽ പലരും ചിത്രീകരിക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു മനോഭാവം സ്വീകരിക്കാം. കർത്താവേ, നീ എന്നെ വിളിച്ചു, നിന്റെ മകനായിട്ട് മകളായിട്ട് തീർത്തു, നീ എന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നു. പലപ്പോഴും നീ ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്റെ ഭൗതികമായ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, ഓ എന്റെ ആത്മീയ നിലവാരം, എന്റെ കുടുംബത്തിന്റെ ആത്മീയ നിലവാരം. പക്ഷെ നാൾ കഴിയുന്തോറും അത് മോശമായിട്ട് വരുമ്പോഴും ഞാൻ നിന്നെ പരീക്ഷിക്കുകയില്ല. കർത്താവെ, നീ എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ സംശയത്തിന്റെ ചോദ്യം ചോദിക്കുകയില്ല. കർത്താവെ, കർത്താവിനെ കഴിഞ്ഞ കാലങ്ങളിൽ പരീക്ഷിച്ചതിനെ കുറിച്ച് നമുക്ക് അനുഗമിക്കാം. കർത്താവിനോട് പറയാം, കർത്താവെ അത്യവൃക്ഷം തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ ഫലമുണ്ടാകുകയില്ല, ഗോശാലകളിലെ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, എങ്കിലും ആശയ്ക്ക് വിരോധമായിട്ട് ഞാൻ ആശയോടെ വിശ്വസിക്കും എന്ന് പറയുക. ഇതൊരു യുക്തിയുടെ മാർഗമല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ യുക്തി വെച്ച് നോക്കിയാൽ യുക്തിയുടെ മാർഗമല്ല വിശ്വാസത്തിന്റെ മാർഗം. നമുക്ക് വിശ്വാസത്തെ മുറുകെ പിടിക്കാം, കർത്താവിനെ മുറുകെ പിടിക്കാം. അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവ്, സാറ അവൾ കാണിച്ചു തന്ന മാർഗം, മോശ, ഹാനോക്ക്, നോഹ, ഓ ഇവരുടെ ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ജോസഫിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഓ കർത്താവിന്റെ സാന്നിധ്യം ബ്ലെസ്സിങ്ങിനോട് ചേർത്താണ് എന്ന് നമ്മൾ ചിന്തിക്കരുതേ. ബ്ലെസ്സിംഗ് ഒന്നുമില്ലാതെ ഇരിക്കുമ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട്. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത സഹായമാകുന്നു. 46-ാം സങ്കീർത്തനത്തിലാണ് പറയുന്നത്, യഹോവ നമ്മുടെ സങ്കീർത്തവും ബലമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണ. നീ ഞാനും ഇന്നൊരു കഷ്ടത്തിലൂടെ പ്രതീക്ഷയൊന്നുമില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് കർത്താവിനെ പരീക്ഷിക്കേണ്ട, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് എണ്ണ. അബ്രഹാം എണ്ണി, സാറ എണ്ണി, വിശ്വാസവീരന്മാരെണ്ണി. നമുക്ക് ആ നിലയിൽ നമുക്ക് ആ കാര്യത്തെ എണ്ണ, അതാണ് വിശ്വാസം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നോക്കി 286-ാമത്തെ പാട്ടിന്റെ 4-ഉം 6-ഉം സ്റ്റാൻസ നമുക്ക് പാടുകയും ചെയ്യാം. അവിടെ വിതച്ചിടുക നാം സ്വർഗത്തിന്റെ വിത്താം എന്ന വളരെ മനോഹരമായ ഒരു പാട്ടാണ്. വി നാഗൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം വിദേശത്ത് ജനിച്ച് വളർന്ന ആളാണ്, ഒരു വിദേശിയാണ്. അദ്ദേഹം ഇവിടെ കേരളക്കരയിൽ വന്നു, കേരളക്കരയിൽ വന്ന് സുവിശേഷം അറിയിച്ചു. പക്ഷെ വലിയൊരു നേട്ടങ്ങളൊന്നും ആ നിലയിൽ ഇന്ന് കാണുന്നത് പോലെ വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പല വിധത്തിലുള്ള എതിർപ്പുകള്, പീഡനങ്ങൾ, പ്രതീക്ഷയ്ക്കൊത്ത് ആളുകൾ വരാതിരിക്കുന്നു. അതിനിടയിലും അദ്ദേഹം പറഞ്ഞു, നമ്മളിപ്പം വിതച്ചോണ്ടിരുന്നാ മതി, കൊയ്ത്ത് കാലത്തിൽ നമ്മൾ സന്തോഷിച്ച് കറ്റകൾ ചുമന്നും കൊണ്ടുവരും എന്ന് അദ്ദേഹം വിശ്വാസത്തിൽ പാടി. നമ്മളെ വിതച്ചിടുക നാം തടസ്സം അനേകം തടസ്സം സാത്താൻ കൊണ്ടുവരും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും പ്രായോഗികമല്ല എന്ന് തോന്നിക്കുന്ന പല വിധത്തിലുള്ള തടസ്സം സാത്താൻ കൊണ്ടുവന്നാലും തളർന്നു പോകാതെ, സ്നേഹവും വിടാതെ, ക്ഷീണിക്കാതെ നമ്മൾ ക്രിസ്തുവിന്റെ ശക്തിയിൽ നിന്നാൽ നാളെ നമ്മൾ കൊയ്യും. തളർന്നു പോകാതിരുന്നാൽ നാളെ നമ്മൾ കൊയ്യും. ഓ, നമ്മുടെ കുടുംബജീവിതം നോക്കുക. കുടുംബജീവിതത്തിൽ ഇന്ന് ദിവ്യ സമാധാനമില്ല. ഒരു ശൂന്യദേശം പോലെ ആയിരിക്കുന്നു, ഒരു മരുഭൂമി പോലെ ആയിരിക്കുന്നു. ഭർത്താവിന് ഭാര്യയും അവർ തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ വന്നിരിക്കുന്നു. ഒരു ശൂന്യദേശം, മരുഭൂമിയാണ് നമ്മുടെ കുടുംബജീവിതം. പക്ഷേ അവിടെ എന്ത് ചെയ്യും? അവിടെ നമ്മൾ വിശ്വാസത്താൽ വിതച്ചുകൊണ്ടിരുന്നാൽ മരുഭൂമി കാടായി തീരും. അവിടെ വൃക്ഷങ്ങളുണ്ടാകും. ഓ, കാടും മരുഭൂമിയും ഉത്സവം കൊണ്ടാടും, പർവ്വതങ്ങൾ പാടും ദൈവ തേജസ്സിൽ. നമുക്ക് ചേർന്ന് പാടാം.